നമസ്കാരം ശ്രീമതി ജിനു മാത്യു.
താങ്ക് യു. നമസ്കാരം സാർജി.
ഡാർവിനിലെ ആദിമവർഗക്കാരായ കുട്ടികളെ ബോളിവുഡ് നൃത്തം അഭ്യസിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയായിരിക്കുകയാണല്ലോ ജിനു. അപ്പോൾ ആദ്യം തന്നെ ഇതിനുള്ള അവസരം എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
ബേസിക്കലി ഞാനും ഒരു ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ നവംബറിൽ ഞാനിവിടെ വന്നപ്പോഴാണ് ഞാനൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡിയോ ട്രാൻസ്ലിംഗ് ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിജിനിയസ് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഔട്ട്സ്കേർട്ടിൽ ചെയ്യേണ്ടി വരും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. കാരണം ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഇവന്റ്സ്, റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഡിഫൻസ് ഡേ, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോൾ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നമുക്ക് വരുന്നത്. അത് ഇങ്ങനെ ഒരു ഗെസ്റ്റ് പെർഫോമർ ആയിട്ട് ഒരു ഫെസ്റ്റിവലിനെ പെർഫോം ചെയ്യാമോ, അവർക്ക് ആദ്യമായിട്ട് അവരിങ്ങനെ ബോളിവുഡ് ആഗ്രഹിക്കുന്നു, ഇതുവരെ അങ്ങനെ ഒരു ഏഷ്യൻ ബോളിവുഡ് പ്രോഗ്രാംസ് അവിടെ ഇതിനു മുമ്പ് നടന്നിട്ടില്ല, അപ്പൊ അങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളും ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ആദ്യമായിട്ട് അല്ലെ കിട്ടുന്നതെന്നൊന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഒരു 3 ഡേയ്സിലോട്ട് ഫസ്റ്റ് ചെയ്യുന്നത്. അത് ജൂലൈയിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് സംഭവം ദൈവാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഒക്കെ വളരെ ഹിറ്റായി. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങൾക്കായാലും അവരുടെ അവിടുത്തെ ആ കമ്മ്യൂണിറ്റീസിനും നമ്മുടെ ഡ്രസ്സും നമ്മുടെ രീതികളും ആക്സസറീസും നമ്മളുടെ പാട്ടുകളും ഒക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അതുകൊണ്ട് അത് ഒരു ചെയിൻ പോലെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 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 തുടരെ തുടരെ പല പല കമ്മ്യൂണിറ്റീസ്, കാരണം അതൊരു നല്ല വലിയൊരു ഫെസ്റ്റിവൽ ആയിരുന്നു. അപ്പൊ അന്ന് അവിടെ അത് കണ്ടവരും അതിനെ കുറിച്ച് അറിഞ്ഞവരുമായിട്ടുള്ള പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസും അതല്ലാതെയും ഒക്കെ നമുക്ക് സ്ട്രൈറ്റ് കോളായിരുന്നു. പിന്നെ പല പല ആഴ്ചകളിലായിട്ട് വിളിച്ചു. അങ്ങനെ അങ്ങനെ ഒരു 8 വർക്ക്ഷോപ്പ് ഇപ്പൊ ടോട്ടലി ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, അപ്പൊ നോർത്തേൺ ടെറിട്ടറി സർക്കാർ തന്നെയാണോ ജിനുവിനെ ഇതിനായി ക്ഷണിച്ചത്?
അവരുമുണ്ട്, അവരുടെ കൂടെ വേറെയും ഇൻഡിജിനസ് ഗ്രൂപ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്ന കുറച്ച് കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്സ് ഉണ്ട്. ഗവൺമെന്റും അവരുടെ കൂടെ വേറെയും 2-3 ഗ്രൂപ്സ്, ഒരു അസോസിയേഷൻ പോലെ ഒരു അതോറൈസ്ഡ് ഗ്രൂപ്സ് ഉണ്ട്, അവരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്.
ഓ ഓക്കെ. ജിനു, ഈ കുട്ടികൾ എത്രത്തോളം ഇതിൽ താല്പര്യം കാണിക്കുന്നുണ്ട് ഈ നൃത്തം പഠിക്കാനായി?
നമ്മള് വിചാരിക്കുന്നതിലും എത്ര ഞാൻ പറഞ്ഞാൽ അത് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്കറിയില്ല. കാരണം അത്രമാത്രം ഇവർക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഭയങ്കര ബോൺ ഡാൻസേഴ്സ് ആണ്. ശരിക്കും റിതമെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ ടൈമിങ്ങോ. ഇപ്പൊ ഭയങ്കര പെർഫെക്ഷൻ ആണ് അവർക്ക്. പിന്നെ 1-2 പ്രാവശ്യം കാണിച്ചാൽ മതി തോന്നും. അപ്പൊ അവർക്ക് നമ്മുടെ ഡാൻസ് എന്ന് പറയുന്നതിനോട് ഒരു, എനിക്ക് തോന്നുന്ന, സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ സോ ക്യൂരിയസ് ആൻഡ് സോ കൈൻഡ് ഓഫ് പ്രൊഫഷണൽ ടച്ച് ആണ് അവരുടെ ഓരോ മൂവ്സിനും. സോ ഇപ്പം ലാസ്റ്റ് ഒരു വർക്ക്ഷോപ്പിൽ അവര് നമ്മൾ പറയാതെ തന്നെ ഓടിക്കേറി നമ്മളുടെ കൂടെ സ്റ്റേജിൽ ചെയ്യാനുള്ള പ്രവണത അവർ കാണിച്ചു. കാരണം അത്രമാത്രം അവർ ഡാൻസിനെയും നമ്മളെയും നമ്മുടെ മ്യൂസിക്കിനെയും എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിനെയും അവർ ഇഷ്ടപ്പെടുന്നു. ജസ്റ്റ് ഒരു മ്യൂസിക് വെച്ചാൽ അവർ പിന്നെ ചോദിക്കും, ബോളിവുഡ് ബോളിവുഡ് ഇന്ത്യൻ മ്യൂസിക് ആണോ ഒന്നും കൂടെ വെക്കാവോ എന്ന് ചോദിക്കും. അതില് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്.
ഇവർ ബോളിവുഡ് നൃത്തത്തോട് വളരെയധികം താല്പര്യം കാണിക്കുന്നു എന്ന് ജിനു പറയുന്നു. ഇപ്പൊ ഇവർക്ക് ഈ ഇന്ത്യൻ സംഗീതത്തോടും നൃത്തത്തോടും ഒക്കെ ഇത്രയധികം താല്പര്യം തോന്നാനുള്ള ഒരു കാരണം എന്താണെന്നാണ് ജിനുവിന് തോന്നുന്നത്?
ഞാൻ, എനിക്ക് തോന്നുന്നു ബോളിവുഡ് നൃത്തത്തോടും മാത്രമല്ല എല്ലാ നൃത്തത്തോടും അവർക്കുള്ള ഓൾറെഡി അവരുടെ ഉള്ളിൽ ആ സംഭവം ഉണ്ട്. ഇൻസ്റ്റിങ്ക്ട്, അവർക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ബോൺ ആണ്, ബോൺ ഡാൻസേഴ്സ് ആണ് അവർ. അപ്പം അതിൽ ഏറ്റവും ചടുലതയും ഏറ്റവും വേഗമേറിയതും ഏറ്റവും എന്താ പറയാ എല്ലാ രീതിയിലും ഫ്ലെക്സിബിളും ആയിട്ടുള്ള മ്യൂസിക് മിക്സ്ഡ് ആണ് നമ്മളുടെ ഡാൻസ്. ഐ മീൻ ബോളിവുഡ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ, മ്യൂസിക് ഡാൻസും മാത്രമല്ലല്ലോ. അപ്പൊ അതില് വരുന്ന ഈ പറയുന്ന ക്ലാസിക്കൽ ആയാലും കഥക് ആയാലും കണ്ടംപററി ആയാലും ഹിപ്ഹോപ്പ് ആയാലും മറ്റേ സൽസ ആയാലും ബച്ചാറ്റ് ആയാലും നമ്മളെല്ലാം മിക്സ് ചെയ്യുന്ന മ്യൂസിക്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ എല്ലാ മ്യൂസിക്, ഈവൻ അവരുടെ റെഗ്ഗേ, അവരുടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ മ്യൂസിക് എല്ലാമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അല്ലെങ്കിൽ അറേബ്യൻ ആയാലും അവർക്ക് എടുക്കാവുന്ന എല്ലാ ചോയ്സും നമുക്ക് ഒരു ബുഫേ പോലെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അവരിപ്പോ ബോളിവുഡിന്ന് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് അവരുടേതായ നീഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതും ഞാൻ ചെയ്ത പല വർക്ക്ഷോപ്പും പല സോങ്ങുമായിരുന്നു. ഒരു സ്ഥലത്ത് ഞങ്ങൾ പ്യുവർ ബോളിവുഡ് എന്ന് പറയുന്നതിൽ ഹിപ്ഹോപ്പ് ഇൻക്ലൂഡ് ചെയ്തു. ഒരു സ്ഥലത്ത് ഞങ്ങള് ഒരു സിനിമാറ്റിക് ജസ്റ്റ് ഒരു മൂവി സോങ് എടുത്തിട്ട് ഫാസ്റ്റ് റിതം മ്യൂസിക് ലൈക്ക് ധൂമിലെ സോങ് പോലെ അങ്ങനെ ചെയ്തു. കുട്ടികൾക്ക് നല്ല റീച്ച് ചെയ്യാൻ, അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള വലിയൊരു കാര്യം നമ്മുടെ മ്യൂസിക്കിലുണ്ട്, ഐ മീൻ ബോളിവുഡിലുണ്ട്. അത് തന്നെ ആയിരിക്കും അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, തീർച്ചയായിട്ടും. ബോളിവുഡ് നൃത്തത്തിന് പുറമെ കഥക്, ഹിപ് ഹോപ്പ്, കോണ്ടംപററി ഇതെല്ലാം ജിനുവിന് കൈമുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ആദിമവർഗക്കാരായ കുട്ടികളെ ബോളിവുഡ് നൃത്തം മാത്രമാണോ ഇപ്പോൾ ജിനു പഠിപ്പിക്കുന്നത്, അതോ മറ്റ് ഇന്ത്യൻ നൃത്തരൂപങ്ങളോ കലകളോ മറ്റോ പഠിക്കാൻ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ?
ഇന്ത്യൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മെയിൻ ആയിട്ട് പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കൊരു ഫ്ലെക്സിബിൾ ട്രെയിനിങ് പ്രോഗ്രാം പോലെ, അതായത് യോഗ, മെഡിറ്റേഷൻ, നമ്മളുടെ ഇന്ത്യൻ യോഗയും മെഡിറ്റേഷനും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് പാക്കേജ്. അത് കൂടുതലും അവർക്ക് അവിടെ ഇപ്പം ഒരു ഒരു വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന പോലെ ഒരു സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ചില വർക്ക്ഷോപ്സിന് അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യും, കാരണം അവരാണ് കൂടുതലും ഒറ്റപ്പെട്ടിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുഞ്ഞുങ്ങൾ മാത്രം, പിന്നെ കൂടുതലും സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ അവർക്ക് അവര് അവരിലേക്ക് അങ്ങ് ഒതുങ്ങി ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ഈ പറയുന്ന പോലെ തുള്ളുക, ചാടുക അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല. പക്ഷെ ഈ പറയുന്ന യോഗ ഇഷ്ടമാണ്, മെഡിറ്റേഷൻ ഇഷ്ടമാണ്, ചെറിയ ചെറിയ സുംബ ഇഷ്ടമാണ്, കുഞ്ഞു കുഞ്ഞു മൂവ്സ് ഉള്ള ഇത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് മിക്സ് ചെയ്ത് നമ്മളുടെ ഇന്ത്യൻ ആയിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ബേസിക് സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് നമ്മളുടെ കൾച്ചറുമായിട്ട് എവിടെയൊക്കെയോ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് എന്ത് അത് പറഞ്ഞ് നമ്മൾ കാണിച്ച് അതിന്റെ കാര്യവും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ യോഗയും മെഡിറ്റേഷനും മിക്കവാറും ഇപ്പൊ സ്കൂളുകളിലും വർക്ക്ഷോപ്പിനും ഉറപ്പായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വാമപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നുമില്ലെങ്കിലും സൺ സല്യൂട്ടേഷൻ, സൂര്യ നമസ്കാരമെങ്കിലും ചെയ്തിട്ടാണ് അവര് ബോളിവുഡായാലും ഹിപ്ഹോപ്പ് ആയാലും നമ്മുടെ കണ്ടംപററി ക്ലാസ്സസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാറ് എപ്പോഴും.
അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലേ?
അതെ അതെ.
ഓക്കെ, കൊള്ളാം. ഈ സ്കൂളുകളിൽ വർക്ക്ഷോപ്പ് നടത്തുന്നുവെന്ന് ജിനു പറഞ്ഞു, അത് ഇൻഡിജിനസ് സ്കൂളുകളാണോ, അതുപോലെ ഇത് സ്ഥിരമായി നടത്തുന്ന ഒരു വർക്ക്ഷോപ്പ് ആണോ?
ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞത് ഇൻഡിജിനസ് സ്കൂൾസ് ആണ്. ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് നമുക്ക് കിട്ടുന്ന ഇൻവിറ്റേഷൻ. കാരണം അവര് ഇപ്പൊ ആൽപ എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയുണ്ട്, അതുപോലെ ആർട്ട്ബാക്ക് എൻറ്റി, ഇവരെല്ലാം ഗവൺമെന്റ് ആർട്ട്ബാക്ക് എൻറ്റി ഗവൺമെന്റിന്റെ തന്നെ ഇത്തരം ഗ്രൂപ്പുകളെ, ഇൻഡിജിനിയസ് ഗ്രൂപ്പിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഗ്രൂപ്പാണ്, സംഘടന ചെയ്യാണ്. അപ്പൊ അവരെല്ലാം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരെ എല്ലാ കൊല്ലവും ഇന്ന ഇന്ന ടൈമിൽ പല പല കമ്മ്യൂണിറ്റികളിൽ അവർ വർക്ക്ഷോപ്പ് ചെയ്യും. അപ്പൊ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളും അതിനോട് അനുബന്ധിച്ചുള്ള ഫെസ്റ്റിവലും അതൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത്തരം ഇത്തരം സംഘടനകളായിരിക്കും. അപ്പൊ അതിനുവേണ്ടി അവർക്ക് അവർ ഓൾറെഡി അവർക്കറിയാം അലോട്ട് ചെയ്തിരിക്കുന്ന സമയം നമുക്ക് ഗസ്റ്റിനെ കൊണ്ടുപോകാം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ അത് നമ്മളെ നേരത്തെ അറിയിക്കും, രണ്ട് മൂന്ന്, ചിലപ്പോൾ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് അറിയിക്കും ഇന്ന സമയത്ത് ഫ്രീ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് അവര്. അപ്പൊ അവര് പ്ലാൻഡ് ആണ് ഓൾറെഡി അതിനെ കുറിച്ച്. നമ്മൾ ഫ്രീ ആണോ എന്നുള്ളത് മാത്രമാണ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് പോയി അത് ചെയ്യാം.
ഓക്കെ, അപ്പോൾ സർക്കാർ ക്ഷണത്തിലൂടെ മാത്രമാണ് ജിനുവിന് ഇവരെ നൃത്തം പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ?
അതെ അതെ, കാരണം ഇതെല്ലാം കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പൊ കമ്മ്യൂണിറ്റീസ് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, നമുക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആക്സസും ഇല്ല മിക്കയിടത്തും തന്നെ. നമുക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് തന്നെയും അവരുടെ എംപ്ലോയി ആയിട്ട് തന്നെയാണ് നമുക്ക് കൂടുതലും അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അൺലെസ് നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ പ്രൊഫഷണൽ അല്ലാത്തടത്തോളം, ഐ മീൻ ഡോക്ടേഴ്സ് അങ്ങനെ അല്ലാത്തവരത്തോളം കൂടുതൽ കമ്മ്യൂണിറ്റീസും കുറേയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, കാണാൻ പോകുന്നതല്ലാതെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിന് നമ്മൾ അണ്ടറിലെ പോകാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, താങ്കൾ പ്രൊഫഷണലി ഒരു നർത്തകിയാണോ?
ഞാൻ പ്രൊഫഷണലി നർത്തകിയാണ്, പ്രൊഫഷണലി ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ്.
ഓക്കെ, അപ്പോൾ ഈ സൈക്കോളജിയിലുള്ള എക്സ്പീരിയൻസ് ജിനുവിനെ ഇതിന് സഹായിച്ചിട്ടുണ്ടോ?
സൈക്കോളജി തന്നെ ഒരുപാട്, അതുകൊണ്ടും കൂടി ആയിരിക്കണം ചിലപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ത്രില്ലിങ്ങും വളരെ ക്യൂരിയസുമായിട്ട് എനിക്ക് തോന്നാൻ കാരണം. കാരണം ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിടക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും പ്രത്യേകിച്ച് ഒരു സ്നേഹവും താല്പര്യവും, നമ്മുടെ പെർസെപ്ഷനെ ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ കോൺസെപ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള ഡിഫറെന്റ് ആണല്ലോ. അപ്പം ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം ആളുകളൊന്നും നമ്മൾ അങ്ങനെ ബയാസ് ആയിട്ട് പറയുന്നതല്ല, പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇത്തരം എവിടെയോ അകത്തോട്ട് മാറിക്കിടക്കുന്ന ഒരു കുഞ്ഞി ഗ്രൂപ്പിനെ, ഒരു സമൂഹത്തെ നമ്മൾ നേരിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലായിട്ട് എനിക്ക് ഡാൻസിനെ മാറ്റാൻ പറ്റിയത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു വഴിയുണ്ടെന്ന്, ഇങ്ങനൊരു പാത്ത് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ച പോലുമില്ല. ആർട്ടിന്റെ അല്ലെങ്കിൽ കലയുടെ ശക്തി അപാരമായിട്ട് തോന്നിയൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കത്. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ലാംഗ്വേജ് ഡിഫറെന്റ് ആയിരുന്നു. എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നു പറഞ്ഞാൽ അവരുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മലയാളം വരുന്ന പോലെ അവരുടെ വായിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് വരുന്ന അവരുടെ ഇൻഡിജിനസ് ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് എവിടെയൊക്കെയോ മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ ഗ്രാമർ ഇല്ലെങ്കിൽ പോലും ഡാൻസ് എന്ന് പറയുന്ന ഒറ്റ മാധ്യമം വഴി ഞങ്ങൾ നന്നായി സംസാരിച്ചു, നന്നായിട്ട് അടുത്തു. അപ്പൊ അത് അതിന് സൈക്കോളജി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് മനസ്സിലാവുമല്ലോ അവർ എന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഫേസ് എന്താ, അവര് ഡല്ലാണോ, അവര് ഡിപ്രസീവ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് കഴിഞ്ഞിരിക്കുന്ന ടീമുകാരാണോ, അല്ലെങ്കിൽ ആൽക്കഹോളിക് അബ്യൂസോ ഡ്രഗ് അബ്യൂസോ അവിടെ വിക്റ്റിം ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. കാരണം അവരുടെ രീതികൾ, എസ്പെഷ്യലി സ്കൂൾ കുട്ടികളെ കാണുമ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുന്ന രീതികൾ എൻ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റിയത് ഈ ഒറ്റ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിൽ പോകും, നമ്മൾ ഇതെന്താ എനിക്ക് റെസ്പോൺസ് കിട്ടാതെ, ഇത് റിസപ്റ്റീവ് അല്ലേ, എന്തുകൊണ്ട് എനിക്കൊരു എക്സ്പ്രസീവ് ഇത് കിട്ടുന്നില്ല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കും. ഇത് നമുക്ക് കറക്റ്റ് മോഡ് തെരഞ്ഞെടുക്കാൻ പറ്റിയത് സൈക്കോളജി ഒറ്റ കാര്യം കൊണ്ടാണ്.
ഓക്കെ, ഒരു കാര്യം കൂടി ജിനു, ആദിമവർഗക്കാരായ കുട്ടികൾ നൃത്തം പഠിക്കാൻ വളരെയധികം താല്പര്യം കാണിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ എത്രത്തോളം പ്രതികരണം ജിനുവിന് ലഭിക്കുന്നുണ്ട്?
ഞാൻ പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് 100 എനിക്കൊരു 85% നല്ല പ്രതികരണം അപ്പൊ തന്നെ കിട്ടും നമുക്ക്. അതായത് നമ്മൾ ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആണെന്ന് എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചു ഇവരങ്ങനെ നമ്മളോട് സംസാരിക്കില്ല എന്നൊക്കെ എനിക്ക് തോന്നിയതിൽ നിന്ന് നേരെ തിരിച്ചാ നല്ല എക്സ്പ്രസീവ് ആയിരുന്നു. അവർ നേരെ വന്ന് കൈ ഷേക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഹഗ് ചെയ്തോ പറയും സിസ്റ്റർ. കാരണം അവർ നമ്മളെ സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന സിസ്റ്റർ സിസ്റ്റർ എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. ജിനു എന്നൊന്നും പകുതി പേരും വിളിച്ചിട്ടില്ല, ഇന്ത്യൻ ഹായ് ഇന്ത്യൻ ഹായ് ഇന്ത്യൻ അങ്ങനെ വിളിക്കും. പക്ഷെ ഭയങ്കര ലവുകളാണ്, ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ഓടി വന്ന് നമ്മളെ ഹഗ് ചെയ്തിട്ട് പറയും നന്നായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമായി, അവരുടെ കുഞ്ഞുങ്ങൾ ചെയ്തിറങ്ങിയാൽ അവരുടെ പാരന്റ്സിനും ഭയങ്കര സന്തോഷമാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് എപ്പോഴാ കയറുന്നേ എപ്പോഴാ ചെയ്യുന്നേ, അങ്ങനെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഓപ്പൺ ഫീഡ്ബാക്ക് അപ്പൊ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ബാക്കി ഓസ്ട്രേലിയൻ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റ് ആളുകളാണെങ്കിൽ, ഈ ഗ്രൂപ്പിൽ പെടാത്ത സാധാരണ ആളുകൾ വേറെ ആളുകളാണെങ്കിൽ, അവരുടെ റെസ്പോൺസ് എനിക്ക് ശരിക്കും ഭയങ്കര അമേസിംഗ് ആയിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സാധാരണ നാട്ടിലെ എല്ലാവരും മലയാളി പെൺകുട്ടി സ്വപ്നം കാണുന്നതിൽ അപ്പുറമായിരുന്നു അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ റെസ്പോണ്ട്, ഇത്രയും ഈ അരക്കൊല്ലം കൊണ്ട് കിട്ടിയ റെസ്പോൺസ്. കാരണം കമന്റ്സ് വഴിയാണെങ്കിലും എക്സ്പ്രസീവ് ആയിട്ട് കിട്ടിയ കമന്റ്സ് പുറത്തു നിന്നുള്ള കുറെ മനുഷ്യരായിരുന്നു. അവർ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ കലയെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരുടെ ബ്ലെസ്സിങ്സ് എന്ന് എനിക്ക് മനസ്സിലായി. എത്രമാത്രം അനുഗ്രഹങ്ങളും നല്ല നല്ല വാക്കുകളുമായിരുന്നു, ഇനിയും മുന്നോട്ട് പോകണം, ഇനി ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിൽ നല്ലൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിരുന്നു. അതിലപ്പുറം നല്ലൊരു വളരെ നല്ലൊരു റെസ്പോൺസ്, വളരെ പിന്നെയും നമ്മളെ ചെയ്യിപ്പിക്കാൻ പ്രചോദനം തരുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നു എനിക്ക്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യത്യസ്തവും രസകരവുമായ ഒരു കാര്യമാണ് ജിനു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ജിനു മാത്യു.
ഒത്തിരി താങ്ക്സ് ആൽവി, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എസ് ബി എസ് മലയാളം.